بسم الله الرحمن الرحيم ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون فاذكروني أذكركم واشكروا لي ولا تكفرون يا أيها الذين آمنوا استعينوا بالصبر والصلاة
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد سهود المارئ كتاب التوحيد ബാബു മാജാഫി തയ്യൂർ ശകുനം നോക്കുന്ന വിഷയത്തിൽ വന്ന അധ്യായം അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ബാബു മാജാഫി തൻജീം, തൻജീമിൻ്റെ വിഷയത്തിൽ വന്നതായ അധ്യായം. തൻജീം എന്ന് പറഞ്ഞാൽ ഗ്രഹനില നോക്കുക, നജിം എന്ന പദത്തിൽ നിന്നാണ് തൻജീം. നജിം എന്ന് പറഞ്ഞാൽ നക്ഷത്രം, നൗ ഗ്രഹം, അതിനാണ് നജിം എന്ന് പറയാം. അതിൽ നിന്നാണ് തൻജീം എന്ന് പറഞ്ഞാൽ ഗ്രഹനില നോക്കുക. ആ വിഷയത്തിൽ വന്നതായ അധ്യായം, ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾക്ക് നക്ഷത്രങ്ങളുടെ ഉദയം, അസ്തമയം, ചലനം, ഒത്തുചേരൽ എന്നിവക്ക് സ്വാധീനമുണ്ട്, എന്നുള്ള വിശ്വാസമാണ് ഇതിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. തൻജീമിൽ അതൊരുതരം ജാഹിലിയത്തിലെ അന്ധവിശ്വാസവും തെറ്റായ വിശ്വാസവും അന്ധവിശ്വാസവുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രൻ ഇബ്രാഹിം എന്ന കുട്ടി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന മഹദിയിൽ ജനിച്ച കുട്ടിയാണ് ഇബ്രാഹിം. ആ കുട്ടിയുടെ മരണം സംഭവിച്ചപ്പോൾ അന്ന് ഗ്രഹണം ബാധിച്ചിരുന്നു സൂര്യന്. അപ്പോൾ ചിലർ പറയാൻ തുടങ്ങി, കുട്ടി മരണപ്പെട്ടതിനാൽ ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ തിരുത്തുകയുണ്ടായി. ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. അവകൾ ഒരാളുടെ മരണം കാരണത്താലും ഒരാളുടെ ജീവിതം കാരണത്താലും അവക്ക് ഗ്രഹണം ബാധിക്കുകയില്ല, ഗ്രഹണം ബാധിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിരുത്തുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഭൂമിയിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾക്ക് നക്ഷത്രങ്ങളുടെ ഉദയത്തിന്, അസ്തമയത്തിന്, ഒത്തുകൂടലിന്, അല്ലെങ്കിൽ ഗ്രഹണബാധക്ക് ഇതിനൊക്കെ സ്വാധീനമുണ്ട് എന്നുള്ളതായ വിശ്വാസം, അതാണ് തൻജീം. അതിനെയാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അതേപോലെ തന്നെ തൻജീമുമായി ബന്ധപ്പെട്ട് വേറെയും വിഷയങ്ങളുണ്ട്. നക്ഷത്രങ്ങൾ പ്രകൃതി സംഭവവികാസങ്ങളിൽ സ്വയമേവ സ്വാധീനിക്കുന്നു എന്ന വിശ്വാസം വലിയ കൊടിയ ശിർക്കിന്റെ വിശ്വാസം. അപ്പോ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ ഏതാനും വിഷയങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഖാല അൽ ബുഖാരി ഫി സഹീഹി, ഇമാം ബുഖാരി റഹിമഹുല്ലാ അവിടുത്തെ സഹീഹിൽ പറഞ്ഞു, ഖാല ഖതാദതു, ഇമാം ഖതാദ റഹിമഹുല്ലാ പറഞ്ഞു, ഖലഖല്ലാഹു ഹാദിഹി നുജൂം ലി സലാസിൻ, ഖലഖല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചിരിക്കുന്നു ഹാദിഹി നുജൂം, ഈ നക്ഷത്രങ്ങളെ, ലി സലാസിൻ, മൂന്ന് കാര്യങ്ങൾക്ക്. ഏതാണ് മൂന്ന് കാര്യങ്ങൾ? സീനതൻ ലിസ്സമ, വറുജൂമൻ ലിശയാത്തീൻ, വഅലാമാത്തിൻ യുഹ്തദ ബിഹ, ഫമൻ തഅവ്വല ഫീഹ ഗൈറ ദാലിക് അഖ്തഅ വഅദാ നസീബഹു വതകല്ലഫ മാ ലാ ഇൽമ ലഹു ബി. ഇതാണ് ഖതാദ റഹിമഹുള്ള പറഞ്ഞത്. ഖലഖല്ലാഹു ഹാദിഹി നുജൂം, ഈ നക്ഷത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നു, ലി സലാസ്, മൂന്ന് കാര്യങ്ങൾക്ക്. ഒന്ന് സീനതൻ ലി സമ, ആകാശത്തിന് അലങ്കാരമായിക്കൊണ്ട്. ആകാശലോകത്തിന് അലങ്കാരമാകുന്നു നക്ഷത്രങ്ങൾ. രണ്ട്, റുജൂമൻ ലി ഷയാത്തീൻ, ഷൈത്താൻമാർക്കുള്ള റുജൂം, അവരെ ആട്ടിയോടിക്കൽ, എറിഞ്ഞോടിക്കൽ, അതിനുവേണ്ടിയാണ് നക്ഷത്രങ്ങൾ അള്ളാഹു നിശ്ചയിച്ചത്. മൂന്നാമത്തേത് വഅലാമാത്തി യുഹ്തദാബിഹ, അലാമാത്ത് നക്ഷത്രങ്ങൾ അടയാളങ്ങളാണ്, യുഹ്തദാബിഹ, ആ അടയാളങ്ങൾ കൊണ്ട് മാർഗം പ്രാപിക്കുവാനും മാർഗം സിദ്ധിക്കുവാനും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട്, വലക്കദ് സയ്യന്ന സമാ അദ്ദുന്യ ബിമസാബിഹ്, വലക്കദ് സയ്യന്ന സമാ അദ്ദുന്യ, അസ്സമാ ഉദ്ദുന്യയെ അല്ലാഹു സുബ്ഹാനഹു വതആല അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ആകാശം, ആ ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അലങ്കരിച്ചിരിക്കുന്നു. എന്ത്? ബിമസാബിഹ്, മിസ്ബാഹുകൾ കൊണ്ട്. മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വിളക്ക് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ അവ പ്രഭ ചൊരിയുന്നു, അവ വിളക്കിന് സമാനമായി വർത്തിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. വസയ്യന സമാ അദ്ദുന്യ ബിമസാബിഹ വഹിഫ്ല, സൂറത്തുൽ ഫുസിലത്തിൽ അല്ലാഹു പറഞ്ഞു, വസയ്യന സമാ അദ്ദുന്യ, അസ്സമാ ഉദ്ദുന്യയെ നാം അലങ്കരിച്ചിരിക്കുന്നു, ബിമസാബിഹ്, വിളക്കുകൾ കൊണ്ട്. അവിടെ മസാബിഹ് എന്നാണ് അവിടെ നക്ഷത്രങ്ങളാണ് അവിടെ ഉദ്ദേശം. വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജൻ വസയ്യന്നഹാ ലിന്നാദിരീൻ. എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തിൽ ബുറൂജിനെ, നക്ഷത്രങ്ങളെ, രാശികളെ നിശ്ചയിച്ചിരിക്കുന്നു. വസയ്യന്നഹാ, അല്ലാഹു പറയണം, നാം അതിനെ അലങ്കരിച്ചിരിക്കുന്നു, ലിന്നാദിരീൻ, നോക്കുന്നവർക്ക്. അപ്പൊ നോക്കിക്കാണുന്നവർക്ക് അലങ്കാരമായിട്ട് അല്ലാഹു വാനലോകത്ത് നക്ഷത്രങ്ങളെ സംവിധാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇമാം ഖതാദ പറയുന്നത് സീനത്തൽ ലിസമ, മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു നക്ഷത്രങ്ങളെ പഠിച്ചത്. ഒന്ന്, ആകാശത്തിന് അലങ്കൃതിയായി, അലങ്കാരമായി. രണ്ടാമത്തേത് വറുജൂമൽ ലിഷയാത്തീൻ, ഷെയ്ത്താൻമാർക്കുള്ള റുജൂം, ഷെയ്ത്താൻമാരെ ആട്ടിയോടിക്കുവാൻ, അകറ്റുവാൻ. ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലക്കദ് സയ്യന്ന സമാ സമാഅത് ദുനിയ ബിമസാദിഹ വജഅൽനാഹ റുജൂമൻ ലിശയാത്തീൻ, ഈ നക്ഷത്രങ്ങളെ നാം ഷെയ്ത്താൻമാരെ ആട്ടിയോടിക്കുന്ന വയാക്കിയിരിക്കുന്നു. അതേപോലെ വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജൻ വസയ്യന്നഹ ലിന്നാദിരീൻ വഹഫിദ്നാഹ മിൻ കുല്ലി ഷൈത്താനിർ റജീം ഇല്ലാ മൻ ഇസ്തറഖ സംഅ ഫഅത്ബഅഹു ശിഹാബു മുബീൻ. അപ്പോ കട്ടുകേൾക്കുന്ന പിശാചികൾ കട്ടുകേൾക്കാൻ എടുത്തിട്ടുണ്ട് എങ്കിൽ അവരെ ആട്ടിയോടിക്കാൻ, അവർക്ക് റുജൂം അവരെ എറിഞ്ഞോടിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നക്ഷത്രങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. വറുജൂമൽ ലിശയാത്തീൻ, അതാണ് ഇമാം ഖതാദ പറയുന്നത്. ആകാശത്ത് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതിന്റെ മറ്റൊരു യുക്തി. മൂന്നാമത്തേത് വഅലമാതി യുഹ്തദ ബിഹാ, അലമാതി യുഹ്തദ ബിഹാ, ആളുകൾക്ക് മാർഗം പ്രാപിക്കുവാനുള്ള അടയാളങ്ങൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വഅലമാതിൻ വബിന്നജ്മി ഹും യഹ്തദൂൻ, സൂറത്തുൻ നഹ്ലിൽ വഅലമാതിൻ അടയാളങ്ങളുണ്ട്. വബിന്നജ്മി നക്ഷത്രങ്ങൾ കൊണ്ട് ഹും യഹ്തദൂൻ അവർ മാർഗം പ്രാപിക്കുന്നു. എങ്ങനെ മാർഗം പ്രാപിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതാല നക്ഷത്രങ്ങളെ പഠിച്ചു. അമ്മ യഹ്ദീകും ഫീ ളുമാത്തിൽ ബർരി വൽ ബഹർ, കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ ആരാണ് നിങ്ങൾക്ക് വഴി കാണിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാലയാണ് വഴി കാണിക്കുന്നത്. ആ വഴി കാണിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ച മാർഗങ്ങളിൽ കാരണങ്ങളിൽ ഒരു കാരണമാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ആളുകൾ ഖിബില മനസ്സിലാക്കിയിരുന്നു. അതേപോലെ തന്നെ ദിക്കുകൾ, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, ഈ ദിക്കുകൾ മനസ്സിലാക്കിയിരുന്നു. അതേപോലെ തന്നെ വിദൂര ദേശങ്ങൾ, അവിടേക്കുള്ള പ്രയാണങ്ങളിൽ അവർ വഴിയറിഞ്ഞിരുന്നത് നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല നക്ഷത്രങ്ങളെ പഠിച്ചതിന്റെ ഒരു ഉദ്ദേശം വബിന്നജ്മി ഹും യഹ്തദൂൻ, നക്ഷത്രങ്ങൾ കൊണ്ടവർ മാർഗം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇമാം ഖതാദ റഹിമഹുള്ള പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫമൻ തഅവ്വല ഫീഹാ ഗൈറ ദാലിക്, ഇതല്ലാത്തത് വല്ലവരും നക്ഷത്രങ്ങളുടെ വിഷയത്തിൽ വ്യാഖ്യാനിച്ചാൽ അഖ്തഅ, അവന് പിഴവ് സംഭവിച്ചിരിക്കുന്നു. വഅദാ നസീബഹു, അവൻ അവന്റെ നസീബിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, പ്രതിഫലത്തിന്റെ സത്യത്തിന്റെ വിഹിതത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. വതകല്ലഫ മാലാ ഇൽമ ലഹു ബിഹി, ഇതല്ലാത്തൊരു വ്യാഖ്യാനമാണ് അവൻ നൽകുന്നത് എങ്കിൽ തനിക്ക് അറിവില്ലാത്തതവൻ കൃത്രിമമായി തീവ്രമായി ദീനിൽ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഇമാം ഖതാദ പറയുന്നത്. അപ്പൊ എന്താ ഇമാം ഖതാദ റഹിമഹുള്ള പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതാല നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു. ആ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതിൽ മൂന്ന് യുക്തിയാണുള്ളത്, ഹിക്മത്താണുള്ളത്. മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നക്ഷത്രങ്ങൾ പഠിച്ചത്. ഒന്ന്, വാനലോകത്തിന് അലങ്കാരം. അത് വിശുദ്ധ ഖുർആന്റെ നസ്സാണ്, ധാരാളം വചനങ്ങൾ അത് അറിയിക്കുന്നുണ്ട്. രണ്ട്, കട്ടുകേൾക്കുന്ന ഷെയ്ത്താന്മാരെ ആട്ടിയോടിക്കുവാൻ ആണ് നക്ഷത്രങ്ങൾ. അതിനും ധാരാളം തെളിവുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. മൂന്നാമത്തേത്, ആളുകൾക്ക് മാർഗം പ്രാപിക്കുവാൻ നക്ഷത്രങ്ങളെ നോക്കിയായിരുന്നു കരയിലും കടലിലും സഞ്ചരിക്കുന്നവർ. അവരുടെ ദിശയറിഞ്ഞിരുന്നത്, ദിക്കറിഞ്ഞിരുന്നത്, അതേപോലെ തന്നെ അവർക്ക് ആരാധന നിസ്കാര സമയമായിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഖിബില മനസ്സിലാക്കുകയും ചെയ്തിരുന്നത്, അതേപോലെ അവർ ഉദ്ദേശിച്ചു പോകുന്ന നാട്, ഗ്രാമം അല്ലെങ്കിൽ പട്ടണം അത് ഇന്നേടത്താണെന്നുള്ളത് അറിഞ്ഞിരുന്നത് നക്ഷത്രങ്ങളെ നോക്കിയായിരുന്നു. ആ വിഷയത്തിലും വിശുദ്ധ ഖുർആനിൽ വചനമുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചതിൽ പിന്നിലുള്ളത്. ഇമാം ഖതാദ പറയുന്നത് വല്ലവരും ഇതല്ലാത്ത മൂന്നെണ്ണം, ഈ മൂന്നെണ്ണം അല്ലാത്തതിനപ്പുറം വ്യാഖ്യാനിച്ചിട്ടുണ്ട് എങ്കിൽ അഹ്ത, അവന് പിഴവ് പറ്റി. അബാ നസീബഹു, അവന്റെ നസീബ് അവൻ നഷ്ടപ്പെടുത്തി. നസീബ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഫലത്തിന്റെ നസീബാകാം, സത്യത്തിന്റെ നസീബുമാകാം. വതകല്ലഫ മാലാ ഇൽമ ലഹു ബി, അവൻ അറിവില്ലാത്തത് അവൻ തീവ്രമായി കൃത്രിമമായി അവൻ പറയുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വകരിഹ ഖതാദതു തഅല്ലുമ മനാസിലുൽ ഖമർ, മനാസിലുൽ ഖമർ പഠിക്കുന്നതിനെ ഇമാം ഖതാദ വെറുത്തിരുന്നു. മനാസിൽ ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ. ചന്ദ്രന് മനാസിലുണ്ട്, വിവിധ ഘട്ടങ്ങളും വൃദ്ധിക്ഷയങ്ങളുമുണ്ട്, 28 ഘട്ടങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ വൽ ഖമർ ഖദ്ദർനാ ലഹു മനാസിൽ, ചന്ദ്രന് നാം മനാസിലുകളെ കണക്കാക്കിയിട്ടുണ്ട്. ഈ മനാസിലുകൾ പഠിക്കുന്നതിനെ ഖതാദ വെറുത്തിട്ടുണ്ട്. വലം യുറഖസ് ഇബ്നു ഉയൈന തഫീഹി, ഇത് പഠിക്കുന്നതിൽ ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന ഇളവ് അനുവദിച്ചിട്ടില്ല. ذكرهُ حرب عنهما امام قتاده يكورچും അതേപോലെ സുഫിയാൻ ഇബ്നു ഉയൈനയെക്കുറിച്ചും ഹർബ് ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ ഇത് വെറുത്തിരുന്നു. വറഖസ ഫി തഅല്ലുമിൽ മനാസിലി, എന്നാൽ മനാസിൽ പഠിക്കുന്നതിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട് അഹ്മദ് വൈസാഖ്, ഇമാം അഹ്മദ് ഇബ്നു ഹംബലും ഇസ്ഹാഖ് ഇബ്നു റഹവൈഹിയും. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് പറയുന്നത്. തൻജീമിൽ അതിൻ്റെ ഒരു ഭാഗമാണ് മനാസിൽ. മനാസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളാണ്, ചന്ദ്രൻ അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയതായ ഘട്ടങ്ങളാണ്. അള്ളാഹു പറഞ്ഞു, വൽ ഖമറ ഖദർനാഹു മനാസിൽ ഹത്താദകൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രന് വിവിധ വൃദ്ധിക്ഷയങ്ങളാണ്, അത് 28 എണ്ണമാണ്, 28 മൻസിലുകൾ. ആ ഓരോ മൻസിലും ചന്ദ്രന് ഓരോ ദിവസത്തിലുണ്ട്. ഇത് പഠിക്കുന്നതിന്റെ വിധി എന്താ? ചിലർ അത് പഠിക്കുന്നതിനെ വേർത്തിട്ടുണ്ട്, ഇമാം ഖതാദ ഇബ്നു ദഅമയെ പോലുള്ള, സുഫിയാൻ ഇബ്നു ഉയൈനയെ പോലുള്ളതായ പണ്ഡിതന്മാർ. എന്നാൽ അത് പഠിക്കുന്നതിൽ ചില പണ്ഡിതന്മാർ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അവരിൽപ്പെട്ടവരാണ് ഇമാം അഹമ്മദ് ഇബ്നു ഹംബല ഷൈബാനിയും ഇസ്ഹാഖ് ഇബ്നു റഹവൈഹി റഹ്മത്തുള്ളാഹി അലൈഹിയും. ഈ ഇളവ് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല ചന്ദ്രന് മനാസിലുകളെ കണക്കാക്കി എന്ന് പറഞ്ഞു. അതെന്തിനാ? സൂറത്ത് യൂനുസിൽ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വഖദ്ദറഹു മനാസിൽ, അള്ളാഹു ചന്ദ്രന് മനാസിലുകളെ കണക്കാക്കി. ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, എന്തിനു വേണ്ടി? ലിതഅലമു, നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി. അദദ സിനീൻ, വർഷങ്ങളുടെ കണക്കും. വൽ ഹിസാബ്, ഗണിതവും. അപ്പോ ഹിസാബും അതേപോലെ തന്നെ അദദ സിനീനും നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചന്ദ്രന് മൻസിലുകളെ കണക്കാക്കി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പൊ അള്ളാഹു അവന് നൽകിയ അരുളിയ അനുഗ്രഹത്തെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. ചന്ദ്രന് മനാസിലുകളെ കണക്കാക്കുന്നത് പരശുതമ്പുരാൻ നൽകിയതായ അനുഗ്രഹങ്ങളെയാണ് എണ്ണുന്നത്. അതിന്റെ അർത്ഥം എന്താ? അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അത് പഠിക്കൽ എന്താണ്? പഠിക്കലത് അനുവദനീയം. അപ്പ പഠിക്കാം, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷമാണ് ശരിയായിട്ടുള്ളത്. പക്ഷെ തൻജീമിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ ഗ്രഹനില നോക്കുക, രാശി നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരുപോലെയല്ല. ഹുക്മിൽ ചില ആളുകൾ ഭൂമിയിൽ നടമാടുന്നതായ സംഭവ വികാസങ്ങൾ അത് നക്ഷത്രങ്ങളുടെ ഉദ്ദേശമനുസരിച്ചാണ് എന്ന് വിശ്വസിച്ചിരുന്നു. നക്ഷത്രങ്ങൾ അവയുടെ പ്രവർത്തന ഫലമാണ് ഭൂമിയിൽ പലതും സംഭവിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്നു. സാബിഅ മതവിശ്വാസികൾ ആ വിശ്വാസത്തിന്റെ ആളുകളായിരുന്നു. എല്ലാ നക്ഷത്രങ്ങൾക്കും അതേപോലെ തന്നെ നക്ഷത്രങ്ങൾക്കും അവരോരോ പ്രതിമ ഉണ്ടാക്കിയിരുന്നു, രൂപങ്ങൾ. എന്നിട്ട് ആ നക്ഷത്രങ്ങളിൽ അവർ ഇബാദത്ത് നടത്തിയിരുന്നു, അതിനെ ആരാധിച്ചിരുന്നു, നക്ഷത്ര പൂജ നടത്തിയിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സിറിയയിലേക്ക് ഹിജറ വന്നപ്പോൾ സിറിയയിലുള്ള ആളുകൾ അവരാരായിരുന്നു? അവർ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്ത് അന്നാമിൽ പറഞ്ഞില്ല, വക്കദാലിക നുരി ഇബ്രാഹിം മലക്കൂത്ത സമാവാത്ത് വൽ അർ എന്ന് പറഞ്ഞിട്ട്, മലക്കൂത്ത സമാവാത്ത് എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നത്. അതിൽ ഫലം മറ അശംസ ബാസിഖതൻ, ഫലം മറ അൽ ഖമറ ബാസിഖൻ എന്നൊക്കെ പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ അവിടെ നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്ന ജനവിഭാഗത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തിയ സംഭവങ്ങളെ പറയുന്നത്. അപ്പൊ അങ്ങനെ നക്ഷത്രങ്ങൾ അവരുടെ ഉദ്ദേശാനുസരിച്ചാണ് ഭൂമിയിൽ പലത് സംഭവിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്നതായ സാബിഅ മതക്കാരുടെ പോലുള്ളവരുടെ വിശ്വാസം. അത് ഈ വിഷയത്തിൽ ഗ്രഹനില നോക്കുക അല്ലെങ്കിൽ തൻജീമിൽ വലിയ ഷിർക്കിന്റെ, വലിയ കുഫറിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ തൻ സെൻജീമിൽ ഗ്രഹനില നോക്കുന്നതിൽ മറ്റൊരു ഭാഗമുള്ളത് ഗ്രഹങ്ങളുടെ, നക്ഷത്രങ്ങളുടെ, രാശികളുടെ ഉദയം, അസ്തമയം, അവയുടെ ചലനം, അവ പരസ്പരം കണ്ടുമുട്ടൽ, വേർപിരിയൽ, ഗ്രഹണം ബാധിക്കൽ, ഇതിനൊക്കെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്നുള്ള വിശ്വാസം. ജ്യോത്സ്യന്മാരും അതേപോലെ തന്നെ ഭാവി പ്രവാചകന്മാരും ഒക്കെയാണ് അതിന്റെ പണിക്കാർ. അവർ ഗ്രഹനില നോക്കി കാര്യങ്ങൾ പറയുകയും പ്രവചിക്കുകയും അതേപോലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രവചിക്കുകയൊക്കെ ചെയ്യുന്നതായ വിശ്വാസക്കാർ. അതുകൊണ്ട് ആണ് ഇതിന് തൻജീമിന് ഗ്രഹനില നോക്കിയിരുന്നതിന് സിഹ്റുമായി, മാരണവുമായി, അതേപോലെ കഹാനത്ത്, ജ്യോത്സ്യവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത്. ഒരു ഹദീസിൽ നമ്മൾ മുമ്പ് വായിച്ച് നുജൂമിൽ നിന്ന് അഭ്യസിച്ചെടുക്കുന്നവൻ സിഹ്റിൽ നിന്ന് അഭ്യസിച്ചെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കാരണം എന്താ? ഇതാണ് ജ്യോത്സ്യന്മാരും മരണക്കാരും എന്തു ചെയ്യും? ഗ്രഹനില നോക്കിയിട്ട് കാര്യങ്ങൾ പറയുകയും അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ ഉദയം, അസ്തമയം, അതേപോലെ തന്നെ സഞ്ചാരം, അവക്കനുസരിച്ച് ഭൂമിയിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ പറയാം, അതിനെ ബന്ധപ്പെടുത്തി പറയാം. അതുകൊണ്ട് അതൊരു ജ്യോത്സ്യമാണ്, അത് നിഷിദ്ധമാണ്, അത് വൻപാപങ്ങളിൽ പെട്ടതാണ്, അത് അതിന്റെ മറ്റൊരു ഇനമാണ്. പിന്നീട് മൂന്നാമത്തെ ഇനം, അതിനാണ് ഇൽമു തസീർ എന്ന് പറയാം. എന്താ ഈ ഇൽമു തസീറിന്റെ വിഷയം? ഗ്രഹങ്ങളുടെ സഞ്ചാരം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിനാണ് നമ്മൾ നക്ഷത്രങ്ങളുടെ രാശിമണ്ഡലങ്ങൾ, അവയുടെ ചലനങ്ങൾ, അതിൽ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഇൽമുത്തസീറിൽ. അതെന്താ? ഇപ്പൊ രാശികൾ ഉദിക്കുക, രാശികൾ സഞ്ചരിക്കുക, അത് നോക്കിയിട്ട് നമുക്ക് ദിശയറിയാൻ, അതേപോലെ ഖിബിലയെ അറിയുവാൻ, ഇങ്ങനെ നമ്മൾ അറിയേണ്ട ഭാഗമുണ്ട്. അത് പണ്ഡിതന്മാർ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റായ വശമല്ല. അതേപോലെ തന്നെ ചില നക്ഷത്രങ്ങൾ ഉദിച്ചാൽ കാലമറിയാൻ ആളുകൾ അതിനെ ഉപയോഗപ്പെടുത്തും. ഇന്ന നക്ഷത്രം ഉദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മഴക്കാലം തുടങ്ങാനായി. ഇന്ന നക്ഷത്രം ഉദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൃഷി ഇറക്കാൻ സമയമായി. അതൊരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല, കേവലം ഇന്നതിന് കാലമായി, സമയമായി എന്നറിയാനുള്ള ഒരു അടയാളമായിട്ട് ആളുകൾ എന്ത് ചെയ്യും? അതിനെ കാണും. അതിനെ പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്, അതിൽ ഇളവ് പറഞ്ഞിട്ടുണ്ട്, അതിൽ പ്രശ്നമല്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ അത്തരം കാര്യങ്ങൾ, ഈ നക്ഷത്രങ്ങളുടെ സഞ്ചാരവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഉദയവുമായി ബന്ധപ്പെടുത്തിയിട്ട് അത്തരം കാര്യങ്ങൾ പറയുന്നതിൽ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള പക്ഷക്കാരാണ്. എന്താണ് അത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒന്നുകൂടി, അതായത് ഇന്ന് നക്ഷത്രം ഉദിച്ചാൽ മഴക്കാലം തുടങ്ങാനായി, അല്ലെങ്കിൽ കൃഷി ഇറക്കാൻ സമയമായി, തുടങ്ങിയ രീതിയിലുള്ള ആളുകളുടെ പഠനം, അതാണ് ഇൽമു തസീർ എന്ന് പറയുന്നത്. അത് തൻജീമിന്റെ ഒരു ഭാഗമായിട്ട് പറയാറുണ്ട് എങ്കിൽ അത് തെറ്റല്ല, അത് അനുവദനീയമായിട്ടുള്ള അതിന്റെ ഒരു ഇനമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഏതായാലും ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തൻജീമുമായി ബന്ധപ്പെട്ടുള്ളതായ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ആദ്യം നൽകിയത്. എന്നിട്ട് അദ്ദേഹം അവസാനം അബു മൂസ അശ്ശരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു അസറാണ് നൽകുന്നത്. വൻ അബി മൂസ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസതുൻ ലാ യദ്ഖുലൂനൽ ജന്ന മുദ്മിനുൽ ഖംറിൻ وقاطعوا الرحم ومصدق بالسحر رواه احمد وابن حبان في صحيحه وعن ابي موسى ابو موسى الاشعري رضي الله عنه النيവേദനം قال അദ്ദേഹം പറഞ്ഞു قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞിരിക്കുന്നു ثلاثه മൂന്ന് കൂട്ടർ لا يدخلون الجنه അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ثلاثه അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മുദ്മിനുൽ ഖംർ ഒന്നാമത്തേത് മുദുമിനുൽ ഖംറാണ്. മുദുമിനുൽ ഖംർ എന്ന് പറഞ്ഞാൽ കള്ളുകുടിയൻ, മദ്യപാനി. അതിൽ ഇദ്മാൻ എന്ന് പറഞ്ഞാൽ മത്ത് പിടിച്ച് ലഹരിയിലാകുന്ന വിധം കള്ളു കുടിക്കുന്ന മനുഷ്യന് സ്വർഗം ഹറാമാണ് എന്നുള്ളതാണ്. വഖാതിഉ റഹീം, രണ്ടാമത്തേത് കുടുംബ ബന്ധം മുറിക്കുന്നവൻ. ഉമുസദ്ദിഖും ബിസ്സിഹർ, സിഹറിനെ സത്യപ്പെടുത്തുന്നവൻ, സിഹറിനെ സത്യപ്പെടുത്തുന്നവൻ. ഇവിടെ ഈ ഹദീസിൽ സ്വർഗം നിഷിദ്ധമാക്കുന്നവരിൽ പെട്ടവരിൽ മൂന്ന് കൂട്ടരെ പറഞ്ഞു. അതിൽ മൂന്നാമത്തേതാണ് അധ്യായവുമായി ബന്ധപ്പെട്ടത്, സിഹറിൽ സത്യപ്പെടുത്തുന്നവൻ. അത് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഇപ്പൊ മുഴുകുടിയൻ, മുദുമിനുൽ ഖംബർ, മദ്യപാനത്തിന്റെ ദോഷങ്ങളിൽ മതം അതിനെ വിലക്കിയതിലുള്ള അപകടങ്ങളിൽ ഒന്നാണെന്ത്? അയാൾക്ക് സ്വർഗം ഹറാമാണ്. ആർക്ക്? കള്ളുകുടിയന്. മദ്യപാനി, മദ്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിഫ്താഹു കുല്ലി ശർ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യം. ഉമ്മുൽ ഖബായിസ്, നീചവൃത്തികളുടെ മാതാവാണ് മദ്യം. അതേപോലെ മദ്യം, മദ്യപാനി അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് റദ്ഖത്തുൽ ഖബാൽ, നരകത്തിൽ കുടിക്കാൻ നൽകും എന്നുള്ളത് അള്ളാഹുവിന്റെ കരാറാണ്. റദ്ഖത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഉസാറത്ത്, നീരും ചെലവും ചോരയും ഒക്കെ കൂടിയതാണ് ഉസാറത്ത് അഹ്ലിനാർ, അത് അവനെ കുടിപ്പിക്കും എന്നുള്ളതാണ്. മദ്യപാനി നരകം കൊണ്ട് മുന്നറിയിപ്പ് നൽകപ്പെട്ടവനാണ്. മദ്യപാനിക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മദ്യം റിജ്സും മിൻ അമലി ശൈത്താൻ, ശൈത്താന്റെ പ്രവൃത്തികളിൽപ്പെട്ട മ്ലേച്ഛമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വിശുദ്ധ ഖുർആനിൽ മദ്യത്തെ വിശേഷിപ്പിച്ചത്. ഖാതിഉ റഹീം, സ്വർഗം ഹറാമായ രണ്ടാമത്തെ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റഹീമിനെ മുറിക്കുന്നവൻ. റഹീം എന്ന് പറഞ്ഞാൽ അത് കുടുംബ ബന്ധമാണ്. റഹീം കുടുംബ ബന്ധം, കുടുംബ ബന്ധത്തെ ഖാതിഉ മുറിക്കുന്നവൻ, അവന് സ്വർഗം ഹറാമാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹീം, വേറെയും ഹദീസിൽ കാണാം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കുടുംബ ബന്ധങ്ങളിൽ മാതാപിതാക്കളോടുള്ള ബന്ധമാണ് ഏറ്റവും കടുത്തതും അടുത്തതുമായ ബന്ധം. പിന്നീട് അൽ അഖ്റബു ഫൽ അഖ്റബ്, ഏറ്റവും ഒരു കൂടുതൽ ഒരു മനുഷ്യനോട് അടുത്തവർ, അവരോട് ബന്ധം മുറിക്കുക എന്നുള്ളത് ദീനിൽ വൻ പാപമാണ്, മഹാപാപമാണ്. ആ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ കാണുവാൻ സാധിക്കും. അള്ളാഹു വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നാളിൽ റഹീം കുടുംബ ബന്ധം എഴുന്നേറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അഭയം തേടിയ വിഷയത്തിൽ ഹദീസ് കാണുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തിന് നൽകിയതായ ഒരു വാക്കുണ്ട്, അതെന്താണ്? മൻ വസലക്കി വസൽതുഹു വമൻ ഖതഅക്കി ഖതഅതുഹു, കുടുംബ ബന്ധമേ നിന്നെ ചേർത്തവന് ഞാൻ അവനോട് ഞാൻ ബന്ധം ചേർക്കും, നിന്നോട് ബന്ധം മുറിച്ചവനോട് ഞാനും ബന്ധം മുറിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത് മഹാപാപമാണ്. ഈ ഹദീസിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കുടുംബ ബന്ധം മുറിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഔദുബില്ല. മൂന്നാമത്തേത് മുസദ്ദിഖും ബിസ്സിഹർ, സിഹറിനെ സത്യപ്പെടുത്തുന്നവൻ. സിഹറിനെ സത്യപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഈ അധ്യായവുമായിട്ട് എങ്ങനെയാണ് അതിന് ബന്ധം? അധ്യായവുമായിട്ട് എങ്ങനെ ബന്ധം? അധ്യായം തൻജീമിന്റെ വിഷയത്തിലാണ്, ഗ്രഹനില നോക്കുക, രാശി നില നോക്കുക എന്നുള്ള വിഷയത്തിലാണ് അധ്യായം. അപ്പൊ അതിൽ സിഹറിനെ സത്യപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന് ബന്ധം? ഈ ഗ്രഹനില നോക്കൽ അത് സിഹറുമായി ബന്ധപ്പെട്ടതാണ്, സിഹറിന്റെ ഇനമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വചനം നമ്മൾ മുമ്പ് പഠിച്ച്, ഞാൻ ഇവിടെ ഉണർത്തുകയും ചെയ്തു, മനിഖ്തബസ ശുഅബത മിനൻ നുജൂം, നുജൂമിൽ നിന്ന് ഒരു വിഹിതം വല്ലവനും അഭ്യസിച്ചെടുത്താൽ, നുജൂം എന്ന രാശികൾ ഗ്രഹനില, അതിൽ നിന്നൊരു ഭാഗം വല്ലവനും അഭ്യസിച്ചെടുത്താൽ, ഫഖദ് ഇഖ്തബസ ശുഅബത മിന സിഹർ, സിഹറിൽ നിന്നുള്ള ഒരു വകുപ്പാണ്, ഭാഗമാണ് അവൻ അഭ്യസിച്ചെടുക്കുന്നത്. സാദ മാസാദ, നുജൂം എത്ര കണ്ട് അധികരിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് സിഹറും അവൻ അധികരിപ്പിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ നുജൂം എന്താ? അത് സിഹറിൽപ്പെട്ടതാണ്, സിഹറിന്റെ ഒരു വകുപ്പാണ്. അതുകൊണ്ടാണ് ഓ മുസദ്ദിഖും ബിസ്സിഹർ, സിഹറിനെ സത്യപ്പെടുത്തുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഈ അധ്യായത്തിൽ പറഞ്ഞത്. അപ്പൊ നുജൂമിനെ സത്യപ്പെടുത്തുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, കാരണം അത് സിഹറിന്റെ ഒരു ഭാഗമാണ്. നുജൂമിനെ എങ്ങനെ സത്യപ്പെടുത്തുന്നവൻ? ഭൂമിയിൽ പലതും അത് നക്ഷത്രങ്ങളുടെ ഉദ്ദേശ അനുസരണം സംഭവിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന അവർ. അതേപോലെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ, അതിന് നക്ഷത്രങ്ങളുടെ ഉദയം, അസ്തമയം, ഒത്തുചേരൽ, വേർപിരിയൽ, അതിന്റെ സഞ്ചാരം, അവയ്ക്ക് സ്വാധീനമുണ്ട്, അതിനനുസരിച്ച് പിന്നെ ഇതിന് ഈ സംഭവങ്ങൾക്ക് സ്വാധീനമുണ്ട് തുടങ്ങിയതായ അന്ധവിശ്വാസങ്ങൾ, നിഷിദ്ധമായ വിശ്വാസങ്ങൾ, അത് ജ്യോത്സ്യന്മാരുടെയും അതേപോലെ തന്നെ മാരണക്കാരുടെയും പ്രവചനത്തിനനുസരിച്ച് വിശ്വസിക്കുന്ന കുഫറിന്റെ വിശ്വാസം, ഇതിനെ സത്യപ്പെടുത്തുക. അപ്പൊ അത് ആയാൽ എന്തായി? മുസദ്ദിഖും ബിസിഹർ, സിഹറിനെ സത്യപ്പെടുത്തലായി. അതിന്റെ അർത്ഥം സിഹറുണ്ട് എന്ന് വിശ്വസിക്കലല്ല, സിഹറുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്. സിഹറിന് സ്വാധീനമുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും തെളിഞ്ഞതാണ്. അത് സത്യപ്പെടുത്തുക എന്നുള്ളതല്ല, കാരണം അത് സത്യപ്പെടുത്താൻ ഖുർആനും സുന്നത്തും പറഞ്ഞതാണ്. അതിന് സ്വാധീനമുണ്ട് എന്നുള്ളത് ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും തെളിഞ്ഞതാണ്. അപ്പൊ അതല്ല ഇവിടെ ഉദ്ദേശം. പിന്നെയോ, ഇതിൽ ദീൻ പഠിപ്പിക്കാത്ത, ഇസ്ലാം അറിയിക്കാത്ത, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കാത്തതായ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതേപോലെ തന്നെ ഇതൊക്കെ ചെയ്യാം, ഉപയോഗിക്കാം എന്ന വിശ്വാസം, ആ രീതിയിലുള്ള നിലക്ക് സിഹിറിനെ അല്ലെങ്കിൽ സത്യപ്പെടുത്തൽ, നുജൂമിനെ സത്യപ്പെടുത്തൽ, തെഞ്ചീമിനെ സത്യപ്പെടുത്തൽ, അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് സ്വർഗത്തിൽ പ്രവേശിക്കാത്തത്. ഇത് നമ്മൾ ഇവിടെ ഈ ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കണം. ചില മനുഷ്യന്മാർ ഇത്തരം വചനങ്ങളെ എടുത്തുദ്ധരിച്ചിട്ട് മുസദ്ദിഖും ബിസിഹർ, സിഹിറിനെ സത്യപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സിഹിറിന് സ്വാധീനമുണ്ട് എന്നുള്ളത് പിന്നെ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് സിഹിറിന് സ്വാധീനമുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. സിഹറിന് സ്വാധീനമുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയുന്നതാണ്. അതേപോലെ തന്നെ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ കൊണ്ട് തെളിഞ്ഞ സംഗതിയാണ്. എന്നാൽ ഇവിടെ സിഹറിനെ സത്യപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ സ്വർഗം നിഷിദ്ധമാണ് എന്ന് പറയുന്നത് ആരുടെ വിഷയത്തിലാണ്? അതിന്റെ തെറ്റും ശരിയും നോക്കാതെ അത് യഥേഷ്ടം ഉപയോഗിക്കുക, അതിനുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിശ്വസിക്കുക, ഇങ്ങനെയുള്ള ആളുകൾ, അവരെ കുറിച്ചാണ് ഇവിടെ ഈ വചനം ഉണർത്തുന്നത്. നമ്മൾ മിനൂനബിൽ ജിബ്തി വത്താഹൂത്ത് എന്ന ആയത്തിന്റെ തഫ്സീറിൽ മുമ്പൊരു അധ്യായത്തിൽ അതുമായി ബന്ധപ്പെട്ട ഭാഗം അവിടെയും വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും തൻജീമിന്റെ വിഷയത്തിൽ വന്ന ഭാഗങ്ങളാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ കൈകാര്യം ചെയ്തത്. ഇവിടെ നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, തൻജീമിൽ പിന്നെ നക്ഷത്രങ്ങൾ, അതേപോലെ തന്നെ ഈ ഗ്രഹനില നോക്കൽ, അതിൽ പല ആളുകളും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉണർത്തി. ചിലർ ജനിച്ചാൽ അതിൽ ഗ്രഹനില നോക്കും, മുസ്ലിമീങ്ങൾ, എന്നിട്ട് ഇന്ന ഗ്രഹത്തിന്റെ ഉദയവുമായി ബന്ധപ്പെട്ട് ഇന്ന വാവിൽ ഇന്ന നാളിൽ ജനിച്ചിട്ടുണ്ട് എങ്കിൽ അയാളുടേത് ജനനം ശുഭകരമാണ്, അല്ലെങ്കിൽ ഇന്ന വാവിൽ ജനിച്ചത് കാരണത്താൽ ഒരാളുടെ ജനനം അത് മോശകരമാണ്. ഇങ്ങനെ നക്ഷത്രങ്ങളുടെ ഉദയത്തിലും അതേപോലെ തന്നെ അസ്തമയത്തിലും വിശ്വസിച്ചുകൊണ്ട് നന്മ തിന്മകൾ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ശുഭവും അശുഭവും തീരുമാനിക്കുന്ന ഒരു അന്ധവിശ്വാസം പല മുസ്ലിമീങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ അത് അപകടകരമായ നിഷിദ്ധമായ വിശ്വാസമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത്. പലരുടെയും പല പത്രങ്ങളിലും കാണാൻ സാധിക്കും ഇങ്ങനെ നക്ഷത്ര വാരഫലങ്ങൾ, അതേപോലെ തന്നെ ഗ്രഹനില നോക്കൽ കലണ്ടറുകളിൽ കാണാൻ സാധിക്കും. ഓരോ പിന്നെ നക്ഷത്രങ്ങളുടെ പേരുകൾ, എന്നിട്ട് കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ കലണ്ടറിൽ നോക്കും ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചത്, ഏത് വാവിലാണ് ജനിച്ചത്, ഏത് രാശിയാണ്, ഏത് ഗ്രഹനിലയാണ്, എന്നിട്ട് ഇന്നിന്നതിലാണ് എങ്കിൽ ആ ഉഷാറാണ്, നല്ല നാളിലാണ് കുട്ടി ജനിച്ചത് കേട്ടോ, നല്ല നാളാണ് എന്ന് പറയും. എന്നാൽ ചിലതിൽ മറ്റേ ഏതെങ്കിലാണെങ്കിലോ അതിൽ ആ മോശമാണ്, അശുഭമാണ്, നഹ്സാണ്, ഇങ്ങനെ പറയും. ഇത് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസമാണ്, ജാഹിലിയത്തിലെ സംസ്കാരമാണ്. ഇതൊരിക്കലും ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഇത് മുസ്ലിമീങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട, മുസ്ലിമീങ്ങൾ തങ്ങളുടെ വിശ്വാസരംഗത്ത് തിരുത്തേണ്ടതായ ഒരു മഹാ അന്ധവിശ്വാസമാണ് എന്ന് ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നക്ഷത്രങ്ങളുടെ വിഷയത്തിൽ, ഗ്രഹനില നോക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇൽമു തസീർ എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട്, വിജ്ഞാനശാഖ. അതാണ് നക്ഷത്രങ്ങളുടെ ഉദയം. അതിന് പിന്നെ കാലഗണനയ്ക്ക് വേണ്ടി, കാലം മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ ഖിബ്ല മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതേപോലെ മതപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് പഠിക്കാൻ അനിവാര്യമാണ്, നോക്കലും അനിവാര്യമാണ്. ഇതേപോലെ തന്നെ അനുവദനീയമായ കാര്യങ്ങൾ, അഥവാ പിന്നെ ഇന്ന നക്ഷത്രം ഉദിച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം തുടങ്ങാനായി, അല്ലെങ്കിൽ ഇന്ന നക്ഷത്രം ഉദിച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ഇറക്കാൻ സമയമായി, ഇന്ന നക്ഷത്രം ഉദിച്ചിട്ടുണ്ടെങ്കിൽ ഫലങ്ങൾ വിളയാൻ സമയമായി, അന്ധമായ വിശ്വാസങ്ങളൊന്നുമില്ല, അത് കേവലം ഭൗതികമായിട്ടുള്ളതായ ഇത്തരം അറിവുകൾ നേടുവാനുള്ളതായ ഇൽമുത്തസീർ, അത് പണ്ഡിതന്മാർ അനുവദിച്ചതായ ഒരു ഭാഗമാണ് ഈ ഒരു വിഷയത്തിൽ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ പിന്നെ മറ്റു ഒരു ഭാഗം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാനുണ്ട്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ദീനിൽ നമുക്ക് എല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ ഈ ദുനിയാവിനോട് യാത്ര പിരിയുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം കനിയുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.